2021 മെയ് 23 ഞായർ വാരാന്ത്യകൗമുദി സിനിമ പേജിൽ നിന്ന് ദേവഭൂമിയിലെ ശങ്കരൻ. പ്രിയപ്പെട്ട സഹയാത്രികനെ കുറിച്ച് സംവിധായകൻ ജയരാജന്റെ ഓർമ്മകൾ. മയിലുകൾ പറന്നിറങ്ങി, കൂരിയാറ്റകൾ പനമ്പട്ടകളിൽ ഊഞ്ഞാലടി കളിച്ചു, കുളത്തിൽ നെയ്യാമ്പലുകൾക്കിടയിൽ മാടമ്പ് നീന്തി തുടിച്ചു, കുളപ്പടവിലിരുന്ന് ഞാനും ഉണ്ണിയും ഉമിക്കരി കൊണ്ട് പല്ലുതേച്ചു, തല തുർത്തുമ്പോൾ മാടമ്പ് പറഞ്ഞു, ഇന്ന് തന്നെ വായിക്കാം, പേര് ദേശാടനം എന്ന് തന്നെ ഉറപ്പിക്കാവും ഭേദം. സന്തോഷം കൊണ്ട് ഞാനും ഉണ്ണിയും നീന്തി തുടിച്ചു. തുടിശബ്ദം കേട്ട് കൂരിയാറ്റകൾ പറന്നു. മഴമേഘം കണ്ട പോലെ മയില് പീലി വിടർത്തി. പടവിൽ പഞ്ചാക്ഷരി ജപിച്ചിരിക്കുമ്പോൾ ഏകാഗ്രത കിട്ടാതെ ഞാൻ ഉണ്ണിയെ നോക്കി. ഉണ്ണി ഇല്ലത്തേക്ക് നടക്കാൻ തിടുക്കം കൂട്ടി. ഒന്ന് വായിക്കാഞ്ഞിട്ടേ, വേഗം പോവാം. കുളപ്പുര കടന്ന് കാരണവന്മാരെ ദഹിപ്പിച്ച മരച്ചോടും കടന്ന് മാടമ്പിന്റെ കഥാപാത്രമായ ചക്കരക്കൊട്ടി പാറുമരവും കടന്ന് ഞങ്ങൾ നാലുകെട്ടിലേക്ക് കയറി. അവിടെ പൂജ കഴിഞ്ഞ് ചുവന്ന പട്ടുടുത്ത് മാടമ്പ് പ്രസാദം തന്നു. മൂകാംബികയാണ് ഉപാസനമൂർത്തി. മാടമ്പ് സ്നേഹിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന ദേവത. പ്രാതൽ കഴിഞ്ഞ് പത്തായപ്പുരയുടെ കോണി കയറുമ്പോൾ പുസ്തകങ്ങൾക്കിടയിൽ ചാവരിക്കസേരയിലിരുന്ന മാടമ്പ് തിരക്കഥയുടെ താളുകൾ അടുക്കി വെക്കുകയായിരുന്നു. വായിച്ചു നോക്കുക. ദേശാടനത്തിന്റെ പൂർത്തിയായ തിരക്കഥ കയ്യിൽ വാങ്ങുമ്പോൾ ഞാൻ മാടമ്പിന്റെ കാൽ തൊട്ടു. അദ്ദേഹം അനുഗ്രഹിച്ചു. ഞാനും ഉണ്ണിയും കുളപ്പടവിലെത്തി വായന തുടങ്ങിയപ്പോൾ കുളത്തിൽ മഴ ചാർന്നുണ്ടായിരുന്നു. ഓരോ പേജുകൾ വായിച്ചു തീർത്ത് ഞാൻ ഉണ്ണിക്ക് കൈമാറി. പാച്ചു സന്യസിക്കാൻ പോകുന്ന സീൻ മുതൽ എന്റെ വിങ്ങൽ പുറത്തു കെട്ടു തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ ഉണ്ണി കണ്ണീരൊപ്പുന്നു. ശ്വസിക്കാനാവാതെ ഒരു നിമിഷം ഞാൻ ആകാശം നോക്കി. എന്റെ കണ്ണീർ കണത്തിൽ ഞാൻ മഴവില്ല് കണ്ടു. തൊണ്ടയിടറി. പാച്ചുവിന്റെ കാൽക്കൽ വീഴുന്ന അച്ഛനെ, അമ്മയെ, മുത്തച്ഛനെ സങ്കല്പിക്കുമ്പോൾ അറിയാതെ എന്റെ വിങ്ങൽ പുറത്തു വന്നു. മഴ ശക്തിയായി. ആ ശബ്ദത്തിൽ എന്റെ തേങ്ങൽ അലിഞ്ഞു. ഒടുവിൽ പാച്ചുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസാന രംഗം വായിച്ച് ഞാൻ നനഞ്ഞു. കുളത്തിലെ മഴയിൽ ഇറങ്ങി നിന്ന് കണ്ണീരിന് ജയിച്ചു. പുറത്ത് ഉണ്ണിയുടെ കരസ്പർശം, തേങ്ങൽ. ഞാൻ ഉണ്ണിയെ നോക്കാതെ മഴ നോക്കി. മഴത്തുള്ളികൾ കണ്ണിൽ വീണ് തകർന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഹൃദയവും. ഹൃദയഭേദകമായ ഈ രംഗങ്ങളിൽ തിയേറ്റർ മുഴുവൻ വിതുമ്പിയിരുന്നു. കേരളത്തിലും ഡൽഹിയിലും മുംബൈയിലും ചെക്ക് റിപ്പബ്ലിക്കിലെ കാർലോവാരി ഫിലിം ഫെസ്റ്റിവലിലെ തെർമൽ തിയേറ്ററിലും ബെർലിൻ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലെ പ്രധാന തിയേറ്ററിലും എന്ന് വേണ്ട ലോകത്തെവിടെയൊക്കെ ദേശാടനം പ്രദർശിപ്പിച്ചു, അവിടെയൊക്കെ തിയേറ്ററിനുള്ളിൽ മാടമ്പിന്റെ കുളക്കടവിൽ കേട്ട തേങ്ങൽ കേട്ടു. ലോകത്തെ കരയിപ്പിക്കുക മാത്രമല്ല മാടമ്പ് ചെയ്തത്, ചിന്തകളുടെ ലോകത്തേക്ക് പ്രേക്ഷകനെ ആനയിക്കുകയും അവനവനിലൂടെ മറ്റൊരു ആധ്യാത്മിക തലത്തിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്തു. എല്ലാം പഠിച്ചു കഴിഞ്ഞു. ക്ഷാരകൾക്ക് ഇനി എന്താണ് വേണ്ടത്? എനിക്ക് അമ്മയെ കാണണം. അമ്മ എന്ന ചിന്തയ്ക്ക് മുന്നിൽ എല്ലാം തകരുന്നത് നാം അറിയുന്നു. ആദ്യ ഭിക്ഷയ്ക്കായി വീട്ടിലെത്തുന്ന ഉണ്ണിയും തേദിക്ക് കാരോലപ്പം കൊടുക്കുമ്പോൾ അവൾ ഇരുകയും നീട്ടി പ്രസാദം പോലെ വാങ്ങുന്നതും മകന് കൊടുക്കാനാകാഞ്ഞ പാഥേയം മീനുകൾക്ക് വിതറുമ്പോഴും നാം അറിയാതെ ചിന്തിക്കുന്നു വേദനയോടെ. കാർലോവിമാരി അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ ഷോ കഴിഞ്ഞ് നിറകണ്ണുകളുടെ എന്റെ മുന്നിൽ നിന്ന പ്രേക്ഷകരുടെ മുഖം ഞാൻ ഇന്നും മറന്നിട്ടില്ല. ദേശാടനത്തിന് കിട്ടിയ പ്രത്യേക പുരസ്കാരം അന്ന് ഏറ്റുവാങ്ങിയത് അടൂരായിരുന്നു. സന്യാസ ചടങ്ങിനിടയിൽ അമ്മയ്ക്കും അച്ഛനും മുതുമുത്തശ്ശന്മാർക്കും പിണ്ടം വയ്ക്കാൻ പാച്ചുവിനോട് പറയുമ്പോൾ അമ്മയെന്ന് വിലപിക്കുകയും വലിച്ചുകൊണ്ട് ആത്മപിണ്ഡം സമർപ്പിക്കുകയും ചെയ്യുന്ന കുട്ടിയെ നോക്കി അറിയാതെ കരഞ്ഞുപോയ ഓയ്ക്കൻ നാറാത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖം നാം എങ്ങനെ വിസ്മരിക്കും? മകനെ സന്യസിക്കാൻ മഠത്തിൽ കൊണ്ടുചെന്നാക്കി തിരിച്ച് തനിയെ നടന്നു വരുന്ന അച്ഛന്റെ ദുഃഖം, പടിപ്പുരയിൽ തളർന്നു വീണ അമ്മയുടെ വേദന, ചതുരംഗ കരുക്കൾ വാരിയെറിയുന്ന മുത്തശ്ശന്റെ വിലാപം, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഓടിയകലുന്ന പാച്ചുവിന്റെ അർത്ഥമറിയാത്ത കണ്ണുനീര്, ഇതൊക്കെ കാലങ്ങളെ കടന്ന് പ്രേക്ഷകരിലൂടെ ഒഴുകുന്നു. മാടമ്പ് ചിന്താഗ്നിയിൽ ദഹിക്കുമ്പോഴും തെക്കിനയിൽ അണയാതെ സൂക്ഷിക്കുന്ന യാഗാഗ്നി പോലെ അദ്ദേഹത്തിന്റെ കഥകൾ കനലായി നമ്മിൽ ഓരോരുത്തരിലും എരിയുന്നു. ഒരു ജന്മത്തിൽ ഒരു 100,000 ജന്മം. സന്യാസിയായ പിന്നെ അത് വേണ്ടേനും. 100,000 ജന്മങ്ങൾ താണ്ടി മാടമ്പ് ദേശാടനത്തിന് പോയെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ദേവഭൂമിയിൽ എല്ലാവരും ശങ്കരന്മാരാണ്. അച്ഛനെ തേടി പോകുന്ന മകനാണ് മാടമ്പിന്റെ ദേവഭൂമിയിലെ ശങ്കരൻ. ഹിമാലയത്തിന്റെ അർത്ഥശൃംഗങ്ങളിൽ അച്ഛനും മകനും ഒന്നാണെന്ന് നാം തിരിച്ചറിയുന്നു. അശുദ്ധമാവിനെ പോലെ വേദനയോടെ തേടി അലഞ്ഞത് മുഴുവൻ തന്നെ തന്നെയായിരുന്നു എന്ന് മാടമ്പ് ശങ്കരൻ നമ്പൂതിരിയും തിരിച്ചറിയുന്നു. തന്റെ കഥ താൻ തന്നെ അഭിനയിച്ചു തീർക്കുന്നു. സിനിമയിലും ജീവിതത്തിലും ആ ഭാഗ്യം, ആ വിധി ഒരു പക്ഷേ ലോകത്ത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ പരമോന്നത പുരസ്കാരം സുവർണമയൂരം ആദ്യമായി ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കരുണത്തിന് ലഭിക്കുമ്പോൾ മാടമ്പ് പത്തായപ്പുരയിലെ പുസ്തകങ്ങൾക്കിടയിലിരുന്ന് ഗുരുനാഥൻ കോവിലന്റെ തട്ടകം വായിക്കുകയായിരുന്നു. കരുണം ബെർലിൻ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ അംഗീകാരം നേടുമ്പോൾ മാടമ്പ് ഭാരതത്തിന്റെ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങുകയായിരുന്നു. വാവച്ചനാവട്ടെ ഫുക്കുവോക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ പ്രത്യേക ക്ഷണിതാവായി ജപ്പാനിലും. ചാവേറുകൾ വെട്ടിമരിച്ച തിരുനാവായ മണപ്പുറത്ത് രണ്ട് അമ്മമാരെത്തുന്നു. രാഷ്ട്രീയ പകപ്പൊക്കലിന്റെ പേരിൽ വെട്ടേറ്റ് മരിച്ചവന്റെ അമ്മയും കൊന്നവന്റെ അമ്മയും. ബോംബും തോക്കും വേണ്ടാന്ന് വെച്ചിട്ട് അവിലും പഴവും കഴിച്ചൂടെ? മാടമ്പ് ശാന്തത്തിലൂടെ ചോദിക്കുന്നു. ആദർശത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ബലിക്കാക്കകളെ തിരഞ്ഞെടുക്കുന്ന വിപ്ലവകാരി, വെട്ടാൻ വരുന്ന രാഷ്ട്രീയ പകപോക്കികളുടെ വാളിന് നേരെ പാഞ്ഞെടുക്കുന്ന വിധവകൾ, അമ്മമാരുടെ ഉയർന്ന കൈകൾക്ക് മുന്നിൽ നിശ്ചലമാകുന്ന വാളുകൾ, അതിൽ വന്നിരിക്കുന്ന ഒരു തുമ്പി. ശാന്തം എന്ന നവരസ സിനിമയിലൂടെ മാടമ്പ് അഹിംസയുടെ പ്രതീകമാവുന്നു. രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോഴൊക്കെ ശാന്തം ചർച്ചയാവുന്നു. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ശാന്തത്തിന് ലഭിക്കുമ്പോൾ മാടമ്പ് ആനകളെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിക്കാൻ പോയ ശാന്തത്തിനൊപ്പം മാടമ്പ് ഞാനും സബിതയും ഉണ്ടായിരുന്നു. മാടമ്പ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന സഞ്ചിയിൽ രണ്ട് ചെറിയ വിളക്കുകൾ ഉണ്ടായിരുന്നു. ശാന്ത ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച അനുമോദനം ഏറ്റുവാങ്ങുന്ന ഇടവേളകളിൽ ടാക്സ് ടാക്സി പിടിച്ച് മൈലുകളോളം സഞ്ചരിച്ച് മാടം എത്തിയത് അതിമനോഹരങ്ങളായ ആപ്പിൾ തോട്ടങ്ങളുടെയും പുൽമേടുകളുടെയും ഇടയിൽ. മയിലുകളും കിളികളും എപ്പോഴും പാറി പറക്കുന്ന കൊട്ടാര സദൃശമായ ബംഗ്ലാവിലായിരുന്നു വിശ്വസാഹിത്യകാരനായ ടോൾസ്റ്റോയുടെ സ്വപ്നതുല്യമായ പാർപ്പിടം. പുൽത്തകിടിയിൽ കണ്ട ടോൾസ്റ്റോയുടെ ഓർമ്മ കുടീരത്തിൽ തന്റെ മാറാപ്പിൽ ഒളിപ്പിച്ചിരുന്ന വിളക്ക് സമർപ്പിക്കുമ്പോൾ മാടമ്പിന്റെ മിഴികൾ ആർദ്രങ്ങളായിരുന്നു. ഭാഷയും സാഹിത്യവും മനുഷ്യവികാരങ്ങളും പ്രപഞ്ചവും ഒന്നാകുന്നത് ഞാൻ അറിഞ്ഞു. മരങ്ങൾക്ക് മറിഞ്ഞു നിന്ന ടോൾസ്റ്റോയ് ബംഗ്ലാവിന് മാടമ്പ് മനയുടെ ഛായ തോന്നി. ആപ്പിൾ മരങ്ങളിൽ കേട്ട കിളിശബ്ദം കിരാലൂരിലെ കരിമ്പനയിലെ കൂരിയാറ്റയുടേതെന്ന് എനിക്ക് തോന്നി. മോസ്കോ നഗരത്തിലെ നിശബ്ദമായ കോണിലായിരുന്നു മാടമ്പ് തേടി ചെന്ന മറ്റൊരു മന. അത് മനുഷ്യ മനസ്സുകളുടെ അർത്ഥതലങ്ങൾ ആവോളം ലോകത്തെ എഴുതിയറിയിച്ച ഹൃദയസ്പന്ദനങ്ങളുടെ കാവൽക്കാരനായ ദസ്തോവിസ്കിയുടെ മനയായിരുന്നു. മാടമ്പിനെ പോലെ താന്തോന്നിയെന്നും ധിക്കാരിയെന്നും മദ്യപാനിയെന്നും ആരൊക്കെയോ വിളിച്ച് ആക്ഷേപിച്ച ലോകം കണ്ട ഏറ്റവും വേദനിച്ച എഴുത്തുകാരൻ, ഏറ്റവും ശ്രേഷ്ഠനായ എഴുത്തുകാരൻ ദസ്തോവിസ്കിയുടെ പേരയുടെ മുന്നിൽ മാടമ്പ് വിളക്ക് വെച്ച് നമസ്കരിക്കുമ്പോൾ വിതുമ്പുന്നുണ്ടായിരുന്നു. അത്ഭുതം നമ്മെ വീണ്ടും ചിന്തിപ്പിക്കുന്നു. 2 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് ഒരു ക്യാമറയിൽ ചിത്രീകരിച്ച സിനിമ എന്ന ലോക റെക്കോർഡ് അത്ഭുതത്തിന് ലഭിക്കുമ്പോൾ മാടമ്പ് പ്രിയ സതീർത്ഥ്യൻ പറഞ്ചൂട്ടിക്ക് വെറ്റിലയും അടക്കയും കൊടുത്ത് വടക്കൻ പുകയിലയുടെ വീര്യത്തിൽ ഏതോ ഫലിതം കേട്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. വീണ്ടും മാടമ്പിലെ കരിമ്പനകളിൽ കൂരിയാറ്റകൾ കൂടുകൂട്ടാനെത്തി. മയിലുകൾ പറന്നിറങ്ങി. പക്ഷേ കുളപ്പടവ് ശൂന്യമാണ്. പത്തായിപ്പുരയിലെ പുസ്തക കൂമ്പാരത്തിനിടയിലെ ചാരകസേരയിൽ മാടമ്പില്ല. ചക്കരക്കുട്ടി പാറമരത്തിന്റെ തണലിൽ പിതൃക്കൾ മയങ്ങുന്നിടത്ത് മാടമ്പ് ഭസ്മമായി ഉറങ്ങുന്നു. ചിതാഗ്നിയിൽ നിന്നും പോക്കുവയിൽ കൊളുത്തിയ കിടാവിളക്ക് കാലത്തിന്റെ തെക്കിനിയിൽ പുതിയ തലമുറ അരണി കടയുമ്പോൾ അഗ്നിയായി പിറക്കാൻ കാത്തിരിക്കുന്നു. കരിമ്പന പടകളിൽ നിന്നും ഇടനെഞ്ചി പൊട്ടിയ കാറ്റ് മാടമ്പിലെ പടിപ്പുര കടക്കുമ്പോൾ പിൻവിളി കേട്ടു. ഉണ്ണി, അവിടത്തേക്ക് ഇനി അമ്മ ഇല്ല, അച്ഛനില്ല, ആരുമില്ല, ആരും പൊയ്ക്കോളൂ. ദേശാടനത്തിലെ പാച്ചുവിനെ പോലെ പടിപ്പുര കടന്ന് ഇടവഴികളിലൂടെ മരങ്ങളെ കരയിച്ച് കാറ്റകന്നു പോയി സത്യാന്വേഷകനെ പോലെ. മാടമ്പിൽ അറിവിന്റെ ശാപമോക്ഷം കാത്ത് മഞ്ചാടി കുരുക്കൾ കിടന്നിരുന്നു.